ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിൻസ്റ്റർ ആബേയിലെ ഒരു പള്ളിയിൽ 1100 AD ജീവിച്ചിരുന്ന ആംഗ്ലിക്കൻ ബിഷപ്പിന്റെ കല്ലറയിൽ കൊത്തിവച്ചത് എന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: വെൻ ഐ വാസ് എ യങ് മാൻ ഐ വോണ്ടഡ് ടു ചേഞ്ച് ദ വേൾഡ്. ചെറുപ്പകാലത്ത് എനിക്ക് തോന്നിയ ആഗ്രഹം അതായിരുന്നു, ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കണമെന്ന്. ആത്മവിശ്വാസത്തോടെ ഞാൻ ഇറങ്ങി. ഐ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ദ വേൾഡ്, സോ ഐ ട്രൈ ടു ചേഞ്ച് മൈ നേഷൻ. അങ്ങനെ ലോകം മാറ്റിമറിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ സ്വന്തം രാജ്യം നന്നാക്കാൻ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതും സാധ്യമല്ലെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ സ്വന്തം പട്ടണം നന്നാക്കാൻ ഇറങ്ങി. അതും അസാധ്യമാണെന്ന് കണ്ട് ഞാൻ എന്റെ വീട് നന്നാക്കാൻ ഇറങ്ങി, എന്നുവച്ചാൽ കുടുംബത്തെ. അപ്പോഴേക്കും ഞാൻ വയസ്സായി കഴിഞ്ഞിരുന്നു. നൗ ആസ് ആൻ ഓൾഡ് മാൻ ഐ റിയലൈസ് ദ ഓൺലി തിങ് ഐ ക്യാൻ ചേഞ്ച് ഈസ് മൈസെൽഫ്. അക്കാര്യം ബോധ്യപ്പെട്ടപ്പോഴേക്കും എനിക്ക് പ്രായമേറെ ചെന്നിരുന്നു. സ്വയം നന്നാവുക എന്നതാണ് എനിക്ക് എളുപ്പം ചെയ്യാൻ കഴിയുമായിരുന്നത്. അതിലൂടെ കുടുംബത്തെ നന്നാക്കാൻ കഴിയുമായിരുന്നു. കുടുംബം നന്നായാൽ നാട് നന്നാവും, നാട് നന്നായാൽ രാജ്യം നന്നാവും. അങ്ങനെ ലോകത്തിന്റെ നല്ലതിലേക്ക് എത്താമായിരുന്നു. അങ്ങനെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. ഇത്രയും വാചകങ്ങൾ കൊത്തിവയ്ക്കാൻ പാകത്തിൽ വലിപ്പമുള്ള കല്ലറ ഉണ്ടായിരുന്നോ എന്നൊന്നും ചോദിക്കരുത്. ബിഷപ്പ് ഉണ്ടോ ഇല്ലയോ എന്നതല്ല, ആ വാക്കുകളിലെ ശരിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ലോകം നന്നാക്കാൻ ഇറങ്ങുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. തെരഞ്ഞെടുപ്പ് കാലത്ത് കേൾക്കുന്ന വാഗ്ദാനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഒക്കെ നന്നാക്കും എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ലോകം നന്നാക്കാനിറങ്ങി ഒടുവിൽ പരാജയപ്പെട്ടപ്പോൾ സ്വയം നന്നായാൽ മതിയായിരുന്നു എന്ന് ബോധ്യം വന്ന ആളിന്റെ കഥ ഓർമ്മിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കൗതുകമുള്ള ഒരു വാർത്ത കണ്ടു. ഇന്ത്യൻ ഹോക്കി താരം മലയാളിയായ ശ്രീജേഷ് എറണാകുളത്ത് കിഴക്കമ്പലത്ത് റോഡ് വൃത്തിയാക്കാൻ ഇറങ്ങി എന്നതായിരുന്നു വാർത്ത. ശ്രീജേഷിനോടുള്ള ആദര സൂചകമെന്നോണം കിഴക്കമ്പലം എരുമേലി റോഡിന് ശ്രീജേഷിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. കിഴക്കമ്പലം എരുമേലി ശ്രീജേഷ് റോഡ് എന്നറിയപ്പെടുന്ന റോഡ്. കഥയെന്തെന്ന് വെച്ചാൽ ശ്രീജേഷിന് തന്നെ അറപ്പുളവാക്കുന്നതാണ് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മാലിന്യ കൂമ്പാരം. പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും അറവ് മാലിന്യങ്ങളും ബാർബർ ഷോപ്പുകളിലെ ചാക്കുകണക്കിന് മുടിയും മദ്യക്കുപ്പികളും പച്ചക്കറി മാലിന്യങ്ങൾ എന്നുവേണ്ട എല്ലാ ചപ്പ് ചവറുകളും ശ്രീജേഷിന്റെ മേലെ തന്നെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്.
ഒന്ന്, നമ്മൾ നാട്ടിൻപുറത്ത് താമസിക്കുന്നു, നമുക്ക് ഈ എന്താ പറയുക, സിറ്റി ലൈഫിന്റെ കൾച്ചർ ഒന്നുമില്ല നാട്ടിൻപുറത്ത്. അപ്പം ഇത്രയും കാലം നമ്മൾ ഇവിടെ താമസിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആരും വേസ്റ്റ് പ്ലാസ്റ്റിക് കവറൊക്കെ റോഡ് സൈഡിൽ നടത്തില്ല. കാരണം ഞാൻ ജനിച്ചോളം മാറാനത്. അപ്പം ഇത് പുറത്തുനിന്ന് വരുന്നവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ റോഡുകൾ ഡെവലപ്പ് ചെയ്യുന്ന പുതിയ പുതിയ വഴികൾ ഉണ്ടാകുന്നതെല്ലാം ഒരു പക്ഷെ എന്താ പറയുക, ഒരു വികസനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് മാലിന്യം നിക്ഷേപിക്കാനല്ല. അപ്പൊ ഇതിന്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ പല രീതിയിൽ അസുഖങ്ങളായിട്ടും അല്ലെങ്കിൽ പല ഇൻഫെക്ഷനുകളായിട്ടും നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരും. അപ്പം അത് ചെയ്യാതിരിക്കുക.
ചീഞ്ഞു നാറി അഴുകി ഒലിച്ച് റോഡിന്റെ ഇരുവശങ്ങളിലും തെരുവ് നായകളും കടിച്ചു വലിച്ച് ജുഗുപ്സാവഹമായ കാഴ്ച. സാഹിത്യ നിരൂപകനായിരുന്ന എം കൃഷ്ണൻ നായരോട് ഒരിക്കൽ സാഹിത്യ വാരഫലത്തിൽ ഒരാൾ ചോദിച്ചു, ജുഗുപ്സാവഹം എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ, എന്താണത്? കൃഷ്ണൻ നായർ മറുപടി പറഞ്ഞത്, ഭാര്യ ഭർത്താവിനോട് കൊഞ്ചുന്നത്, ഭർത്താവ് ഭാര്യയോട് കൊഞ്ചുന്നത് രണ്ടും ദ്രഷ്ടാക്കളെ ഛർദ്ദിപ്പിക്കും, അതാണ് ജുഗുപ്സാവഹം എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ കാമുകിയുടെയും കാമുകന്റെയും സല്ലാപങ്ങൾ കാണാം, രസിക്കാം എന്നായിരുന്നു. കൃഷ്ണൻ നായരോട് യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യാം, അതല്ല ഈ ജുഗുപ്സാവഹം. ഇത് നിന്നയെ വഹിക്കുന്ന അല്ലെങ്കിൽ വെറുപ്പുളവാക്കുന്നത് എന്ന അർത്ഥത്തിലുള്ളതാണ്. ശ്രീജേഷനത് ജുഗുപ്സാവഹമായി തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അന്തസ്സുള്ള ആർക്കും തോന്നും. തന്റെ പേരിലുള്ള റോഡിലൂടെ പോകുമ്പോൾ ആളുകൾ മൂക്കുപൊത്തി പോകേണ്ട ഗതികേട് കാണുമ്പോൾ അന്തസ്സും ആത്മാഭിമാനവുമുള്ള ശ്രീജേഷ് ആ നാണക്കേട് പരിഹരിക്കാൻ ഇറങ്ങുക തന്നെ ചെയ്യും. നാട്ടുകാരും ശ്രീജേഷിനൊപ്പം കൂടി.
ഒരു റോഡ് എന്ന് പറയുന്നത് നമ്മുടെ പേരിന് പുറകിൽ വന്നു എന്നുള്ളത് ഒരിക്കലും ഇത് അപമാനമല്ല, പക്ഷെ നമുക്ക് തന്നെ തോന്നുന്നില്ല. നമ്മുടെ വീടിന്റെ മുറ്റം വൃത്തികേടായി കിടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യലുണ്ടാവും? എനിക്ക് ഓൾമോസ്റ്റ് ആ ഫീൽ തന്നെ ഉണ്ടാവുന്നത്. കാരണം ഞാനെന്റെ രാവിലെ നടക്കുന്നതും ഓടുന്നതും ആ റോഡിൽ കൂടെ തന്നെയാണ്. അപ്പം അവിടെയുള്ള ആളുകളും എല്ലാം റെക്കഗ്നൈസ് ചെയ്യുന്നു, ഓക്കെ അത് ശ്രീജേഷിന്റെ പേരിലുള്ള റോഡാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടേതായ എന്താ പറയുന്നത്, നമ്മുടെ വീടിന്റെ മുറ്റം എങ്ങനെ ക്ലീൻ ചെയ്യുന്നു ആ ഒരു മെന്റാലിറ്റിയോട് കൂടി ക്ലീൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ.
അങ്ങനെ നാട്ടുകാരുടെ സഹകരണത്തോടെ ശ്രീജേഷ് സ്വന്തം പേരിലുള്ള റോഡിലെ മാലിന്യങ്ങൾ കോരിയെടുത്ത് പലയിടത്തായി കുഴിച്ചുമൂടി, സ്വന്തം മാനം രക്ഷിച്ചു. ഇവിടെ മാലിന്യം തള്ളരുത് എന്ന ബോർഡ് ശ്രീജേഷിന്റെ പേരിലുള്ള ആ റോഡിൽ പരിഹാസ ചിരിയോടെ അപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കിഴക്കമ്പലത്തെ മാത്രം കഥയല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റോഡുകളിലെ കാഴ്ചയാണ്. ദിവസവും രണ്ടു നേരവും കുളിച്ച് വൃത്തിയായി നടക്കാൻ ശീലിച്ച മലയാളിയുടെ ഉത്തമ വൃത്തിബോധത്തിന്റെ നേർക്കാഴ്ച. ഏതാണ്ട് 10-20 കൊല്ലം മുമ്പുള്ള ഒരു പഠനത്തിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 5878 ടൺ മാലിന്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പുറന്തള്ളുന്നത്. ഇതിൽ കോർപ്പറേഷനുകൾ 1069 ടൺ, മുനിസിപ്പാലിറ്റികൾ 683 ടൺ, ഗ്രാമപഞ്ചായത്തുകൾ 4126 ടൺ. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ 3R സിദ്ധാന്തമനുസരിച്ച് റിഡക്ഷൻ, റീയൂസ്, റീസൈക്ലിംഗ് ഇതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറയാറുണ്ട്. ഇതൊക്കെ എവിടെ നടക്കുന്നു അല്ലേ? മാലിന്യ നിർമ്മാർജ്ജനം നമ്മളെ സംബന്ധിച്ച് അന്യന്റെ പറമ്പിലും പൊതുവഴിയിലും ഉപേക്ഷിച്ച് കടന്നുകളയലാണ്. അപ്പോഴാണ് ശ്രീജേഷിനെ പോലുള്ളവരുടെ നെഞ്ചത്ത് തന്നെ വലിച്ചെറിയുന്നത്. ശ്രീജേഷിന് അത് അവഹേളനമായി തോന്നിയത് ശ്രീജേഷ് കൺമുന്നിൽ കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് റോഡ് വൃത്തിയാക്കാൻ സ്വയം തുനിഞ്ഞിറങ്ങി. മറ്റു റോഡുകളുടെ ഗതികേട് എന്തെന്നാൽ മിക്കതും മൺമറഞ്ഞുപോയ മഹാന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അവരാരും അറിയുന്നില്ല നെഞ്ചത്ത് വീണുകിടക്കുന്ന മാലിന്യങ്ങൾ. അതുകൊണ്ട് എല്ലാ നാട്ടുകാരോടും ജനപ്രതിനിധികളോടും ഒരു അപേക്ഷയുണ്ട്. നിലവിലുള്ള റോഡുകൾക്കും ഇനി വരാൻ പോകുന്ന റോഡുകൾക്കും ജീവിച്ചിരിക്കുന്ന അതാത് പ്രദേശത്തെ ജനപ്രതിനിധികളുടെ പേരിടുക. അഭിമാനമുള്ള ജനപ്രതിനിധികളുടെ എന്ന് എടുത്തു പറയട്ടെ. അങ്ങനെ അല്പമെങ്കിലും ഉളുപ്പുള്ള ജനപ്രതിനിധികളുടെ പേരിൽ റോഡ് അറിയപ്പെട്ടാലെങ്കിലും നാട്ടുകാർക്ക് നാറാതെ ജീവിക്കാൻ കഴിഞ്ഞാലോ? അങ്ങനെ സ്വയം നന്നായി നന്നായി വീടും നാടും നന്നാക്കിയ ശേഷം ലോകം നന്നാക്കിയാൽ പോരെ? അതല്ലേ ഉത്തമം.